ദൈവത്തിന് സ്തോത്രം. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വളരെ സന്തോഷത്തോടെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിലിരിക്കുന്നത്. കാരണം ഏറ്റവും അനുഭവപരമായ ഒരു സങ്കീർത്തനത്തെക്കുറിച്ചാണ് ഞാൻ ധ്യാനിക്കാൻ തുടങ്ങുന്നത്. 91 സങ്കീർത്തനം ഒരു നല്ല ഔഷധമാണ് എന്ന് വിശുദ്ധന്മാരായ ദൈവമക്കൾ പറഞ്ഞിട്ടുണ്ട്. ഇംഗ്ലണ്ടിൽ കോളറ ബാധിച്ചപ്പോൾ കോളറയ്ക്കുള്ള ഏറ്റവും നല്ല ഔഷധമായിരുന്നു 91 സങ്കീർത്തനം എന്ന് പ്രസംഗികളുടെ പ്രഭുവായ സ്പർജൻ പറഞ്ഞിട്ടുണ്ട്. മഹാവ്യാധികൾക്ക്, അതിഘോരമായ അത്യാഹിതങ്ങൾക്ക് എല്ലാം ഒരു മറുമരുന്നാണ് 91 സങ്കീർത്തനം. സദസ്യവാക്യങ്ങൾ 17 അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, സന്തുഷ്ട ഹൃദയം നല്ലൊരൗഷധമാകുന്നു എന്ന്. എ ചിയർഫുൾ ഹാർട്ട് ഈസ് എ ഗുഡ് മെഡിസിൻ. സന്തുഷ്ട ഹൃദയം നല്ലൊരൗഷധമാകുന്നു. സദസ്യവാക്യങ്ങളുടെ പുസ്തകം 17 അധ്യായത്തിലാണ്. 17 അധ്യായത്തിന്റെ 22 വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം.
സന്തുഷ്ടഹൃദയം നല്ലൊരൗഷധമാകുന്നു.
സന്തുഷ്ടഹൃദയം നല്ലൊരൗഷധമാകുന്നു.
തകർന്ന മനസ്സോ അസ്ഥികളെ ഉണക്കുന്നു.
തകർന്ന മനസ്സോ അസ്ഥികളെ ഉണക്കുന്നു. ന്യൂ ഇന്റർനാഷണൽ വേർഷനിൽ എ ചിയർഫുൾ ഹാർട്ട് ഇസ് എ ഗുഡ് മെഡിസിൻ ബട്ട് എ ക്രഷ്ഡ് സ്പിരിറ്റ് ഡ്രൈസ് അപ്പ് ദ ബോൺസ്. സന്തുഷ്ടഹൃദയം നല്ലൊരൗഷധമാകുന്നു ബട്ട് എ ക്രഷ്ഡ് സ്പിരിറ്റ് ഡ്രൈസ് അപ്പ് ദ ബോൺസ്. തകർന്നുപോയ ആത്മാവ്, തകർന്നുപോയ മനസ്സ് അസ്ഥികളെ ഉണക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അരിസ്റ്റോട്ടിൽ പറഞ്ഞിട്ടുണ്ട്, ലാഫ്റ്റർ ഈസ് എ ബോഡിലി എക്സസൈസ് പ്രഷ്യസ് ടു ഹെൽത്ത്. ചിരി ആരോഗ്യത്തിന് വിലപ്പെട്ട ഒരു ശാരീരിക വ്യായാമമാണ് എന്ന് നമുക്കറിയാം. നാം മനസ്സ് വാടിയിരിക്കുമ്പോൾ, ഉള്ളം തളർന്നിരിക്കുമ്പോൾ, ആവലാതി കൊണ്ടിരിക്കുമ്പോൾ, ആകുല മനസ്കരായിരിക്കുമ്പോൾ, ഉത്കണ്ഠാകുലരായിരിക്കുമ്പോൾ, അപ്പോഴെല്ലാം നമ്മുടെ ഹൃദയം തളർന്നിരിക്കും, നമ്മുടെ മുഖം മ്ലാനമായിരിക്കും, ആകമാനം അസ്വസ്ഥയായിരിക്കും. എന്നാൽ അപ്പോൾ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ക്രൂസിലേക്ക് നോക്കിയാൽ, ആ ക്രൂസിലെ സ്നേഹത്തെ കണ്ടാൽ, എൻ്റെ പാപം വഹിച്ച് എൻ്റെ യേശു ക്രൂസിൽ പിടഞ്ഞു മരിച്ചല്ലോ എന്നുള്ള സത്യം ഗ്രഹിച്ചുകൊണ്ട് ക്രൂസിലേക്ക് നോക്കിയാൽ, അവങ്കലേക്ക് നോക്കിയോ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. മ്ലാനത മാറും, പ്രകാശം വരും, ഹൃദയത്തിൻ്റെ ആകുലം മാറും. ക്രൂസിലേക്ക് നോക്കിയാൽ മാത്രമേ നമുക്ക് ആശ്വാസം കിട്ടുകയുള്ളൂ. ലോകത്തിലേക്ക് നോക്കിയാൽ ആശ്വാസം കിട്ടുകയില്ല. പലരും നമ്മെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. നമ്മെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകും. നമുക്ക് പല പ്രയാസങ്ങളും ഭാരങ്ങളും ഇവിടെ നേരിടേണ്ടി വന്നിട്ടുണ്ടാകും. നമ്മുടെ പ്രശ്നം കാണാൻ ആരുമില്ലെന്ന സ്ഥിതി വന്നു എന്ന് വരാം. നമ്മുടെ യഥാർത്ഥമായ വേദനാ വിഷയങ്ങൾ പലർക്കും ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല എന്ന് വരാം. പക്ഷേ എല്ലാ യാതനയും വേദനയും സന്തോഷത്തോടെ ഏറ്റുവാങ്ങി സ്വയം പീഡയ്ക്കും മരണത്തിനും വിട്ടുകൊടുത്ത കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂസിലേക്ക് നാം വിശ്വാസത്തോടെ നോക്കുമെങ്കിൽ, എൻ്റെ പാപമാണ് യേശു ക്രിസ്തു വഹിച്ചിരിക്കുന്നത്, എൻ്റെ പാപം മൂലമാണ് യേശു ക്രിസ്തു ശിക്ഷ ഏൽക്കേണ്ടി വന്നത് എന്നുള്ള സത്യം ഗ്രഹിച്ചുകൊണ്ട് നാം ക്രൂസിലേക്ക് നോക്കുമെങ്കിൽ വലിയൊരു ആശ്വാസം നമുക്ക് ലഭിക്കും. ദൈവത്തിന് സ്തോത്രം. 91 സങ്കീർത്തനം ആശ്വാസത്തിന് സങ്കീർത്തനമാണ്, സമാധാനത്തിന് സങ്കീർത്തനമാണ്. 90 സങ്കീർത്തനം എഴുതിയത് മോശയാണെന്നാണ് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. ചില വേദവ്യാഖ്യാതാക്കൾ പറയുന്നത് അഹരോന്റെ ശവസംസ്കാര സമയത്ത് മോശ പാടിയ സങ്കീർത്തനമാണ് 90 സങ്കീർത്തനം എന്ന്. എന്നാൽ അതിനെ തുടർന്ന് വരുന്ന 91 സങ്കീർത്തനം സ്വാഭാവികമായും മോശ എഴുതിയ സങ്കീർത്തനമാണ് എന്ന് അനേകം വേദവ്യാഖ്യാതാക്കൾ അഭിപ്രായപ്പെടുന്നു. മോശയുടെ അനുഭവമാണ് ഇസ്രായേൽ ജനത്തെ ചെങ്കടൽ കടത്തിക്കൊണ്ട് പോയത്, ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിൽ കൂടി നടത്തിയത്, പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിച്ചത്, മാറയിലെ കയ്പുവെള്ളത്തെ മധുരമാക്കി തീർത്തത്, മത്സരികളായ കോരഹദാഥാൻ അബിഗ്രാമിനോട് എതിരേണ്ടി വന്നത്, തന്നെ എടുത്തു വളർത്തിയ തൻ്റെ സ്വന്തം സഹോദരിയായ മിരിയാവും തൻ്റെ ജ്യേഷ്ഠനായ അഹരോനും എതിരാളികളായി തീർന്നപ്പോൾ ഇണയറ്റവനായി ദൈവത്തിങ്കലേക്ക് നോക്കി ആശ്വാസം പ്രാപിച്ചത്, എത്രയെത്ര സംഭവങ്ങൾ മോശയുടെ ഹൃദയത്തിൽ വന്ന് തിക്കിത്തിരക്കി ഓർമ്മകളെ പുതുക്കുന്നുണ്ടാകും. ഈ ഓർമ്മകളെല്ലാം അയവിറക്കിക്കൊണ്ട് മോശ പറയുകയാണ്, അത്യുന്നതൻ്റെ മറവിൽ വസിക്കാം, സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കാം, യഹോവ എൻ്റെ സങ്കേതവും ദൈവം എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്നതിൻ്റെ ദൈവവും എന്ന് പറയാം. ധൈര്യത്തോടെയാണ് മോശ ഇത് പ്രസ്താവിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നിങ്ങളൊന്ന് ഓർക്കൂ, ജീവിതത്തിലെ യാതനകളിൽപ്പെട്ട് ഒഴുകുന്നവർ, മനസ്സ് നൊന്ത് വിങ്ങുന്നവർ, ഒരു നല്ല വാക്കിന് വേണ്ടി കേഴുന്നവർ, കൊതിക്കുന്നവർ, മറ്റുള്ളവരുടെ സംരക്ഷണവും സഹായവും പ്രതീക്ഷിച്ചിട്ടും കിട്ടാതെ ഉള്ളു വലഞ്ഞ് കഴിയുന്നവർ, അങ്ങോട്ട് നന്മ ചെയ്തിട്ടും ഇങ്ങോട്ട് തിന്മ മാത്രം കിട്ടി മനസ്സ് വാടി നൊന്ത് കഴിയുന്നവർ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓർക്കൂ, ആശ്വാസം ക്രിസ്തുവിൽ മാത്രമേ ഉള്ളൂ. ആശ്വാസം, ദൈവത്തിന് സ്തോത്രം. ആശ്രയം യേശുവിൽ എന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ എന്നൊരു പാട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആ പാട്ടിൻ്റെ ആദ്യ ശീലം നമുക്കൊന്ന് പാടിക്കേൾക്കാം.
ആശ്രയമേശുവിലെന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ തൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ തൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. തന്നുയിർ തന്ന ജീവനാഥൻ എന്ന ഭയം എന്നതിനാൽ, തന്നുയിർ തന്ന ജീവനാഥൻ എന്ന ഭയം എന്നതിനാൽ, ഒന്നിനും തന്നിടം എന്നീയ വേറെങ്ങും, ഓടേണ്ട താങ്ങുവാൻ താൻ മതിയാം, താൻ മതിയാം. ഒന്നിനും തന്നിടം എന്നീയ വേറെങ്ങും, ഓടേണ്ട താങ്ങുവാൻ താൻ മതിയാം, താൻ മതിയാം. ആശ്രയമേശുവിൽ എന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ തൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ തൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ.
യേശുവിൽ ആശ്രയമുള്ളത് കൊണ്ട് ഞാൻ ഭാഗ്യവാനാണ്. യേശു എനിക്ക് ആശ്വാസം തന്നതുകൊണ്ട് ഞാൻ ഭാഗ്യവാനാണ്. തൊണ്ടുന്ന സങ്കീർത്തനത്തിൽ ആദ്യത്തെ നാല് വാക്യങ്ങൾ നാം ധ്യാനിച്ചു, നിങ്ങൾക്ക് ഓർമ്മ കാണുമല്ലോ. കഴിഞ്ഞ രണ്ട് പ്രഭാഷണങ്ങളിലായി ആദ്യത്തെ നാല് വാക്യങ്ങളാണ് നാം ധ്യാനിച്ചത്. ദൈവത്തിന് സ്തോത്രം. സകല മഹാമാരികൾക്കും പകർച്ചവ്യാധികൾക്കുമെതിരെ ഫലപ്രദമായ സ്വർഗീയ ഔഷധമാണ് തൊണ്ടുന്ന സങ്കീർത്തനമെന്ന് സ്പർജൻ പറഞ്ഞിട്ടുണ്ട്. ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് സ്പർജൻ പറയുകയാണ്. കാരണം പട്ടണം അഗ്നി തടാകവും ശവങ്ങൾ നിറഞ്ഞ ശ്മശാനങ്ങളുമായി തീർന്നാലും ദൈവപൈതൽ നിർഭയനായിരിക്കും എന്നാണ് പ്രസംഗികളുടെ പ്രഭുവായ സ്പർജൻ പറഞ്ഞിട്ടുള്ളത്. സൈമൺ ഡ്യൂമ്യൂസ് എന്ന ഭക്തൻ പറയുന്നത്, ഈ എബ്രായ ഗീതം പോലെ ഹൃദ്യമായ മറ്റൊരു കവിത യാതൊരു ആധുനിക ഭാഷയിലും കണ്ടെത്താൻ സാധ്യമല്ല എന്നാണ്. ഹൃദ്യമായൊരു കവിത. ദൈവത്തിന് സ്തോത്രം. അത്യുന്നതിൻ്റെ മറവിൽ വസിക്കുകയും എന്ന് പറഞ്ഞിരിക്കുന്ന വാക്യം, അത് അനുഗ്രഹമാണ്. പക്ഷേ ഈ അനുഗ്രഹം എല്ലാ വിശ്വാസികൾക്കും ഉള്ളതല്ല, എല്ലാ വിശ്വാസികൾക്കും ഇല്ല. കാരണം ദൈവവുമായി ഏറ്റവും അടുത്ത കൂട്ടായ്മയിൽ ജീവിക്കുന്നവർക്ക് മാത്രം ഉള്ളതാണത്. അതൊരു വാഗ്ദത്തമാണ്, അതൊരു ഗ്യാരണ്ടിയാണ്, അതൊരു പ്രൊട്ടക്ഷനാണ്. എല്ലാവർക്കും അത് അനുഭവമാക്കാൻ പറ്റുകയില്ല. ദൈവവുമായി ഏറ്റവും അടുത്ത കൂട്ടായ്മയിൽ ജീവിക്കുന്നവർക്ക് മാത്രമാണ് അത്യുന്നതനെ മറവി വസിക്കുക എന്ന് പറയുന്ന അനുഭവം ലഭിക്കുന്നത്. ദൈവവൈദങ്ങളെല്ലാവരും അന്തർമന്ദിരത്തിലേക്ക് നോക്കും, കൃപാസനത്തിലേക്ക് നോക്കും, എങ്കിലും എല്ലാവരും അതിവിശുദ്ധ സ്ഥലത്ത് പാർക്കുന്നില്ല. അവർ വല്ലപ്പോഴും ഒരിക്കലും അവിടെ ഓടിച്ചെല്ലും, വല്ലപ്പോഴും ഒരു സാമീപ്യം അനുഭവിക്കുന്നു, എങ്കിലും അവർ സ്ഥിരമായി അവൻ്റെ മറവിൽ രഹസ്യ സ്ഥലത്ത് പാർക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. നിരന്തരം ഇടതടവില്ലാതെ എപ്പോഴും ദൈവത്തോടുകൂടെ പാർക്കുക, അത്യുന്നതിൻ്റെ മറവിൽ വസിക്കുക, സർവശക്തി നിഴലിൽ പാർക്കുക. ഒരു സംഭവം കേട്ടിട്ടുണ്ട്. ഒരു മാൻ അതിൻ്റെ കഴുത്തിൽ ഒരു ലേബൽ തൂക്കിയിട്ടിരിക്കുന്നു, എന്നെ തൊടരുത്, ഞാൻ സീസറിൻ്റെ വകയാണ്. ആ മാനിനെ ആർക്കും ഉപദ്രവിക്കാൻ സാധ്യമല്ല. കാരണം ആർക്കും ഉപദ്രവിക്കാവുന്ന ഒരു സാധുജീവിയാണ് മാൻ. പക്ഷേ ആ മാനിൻ്റെ ഉടമസ്ഥൻ ജൂലിയസ് സീസറാണ്. ഞാൻ സീസറിൻ്റെ വകയാണ് എന്ന് ആ ലേബൽ എഴുതി തൂക്കിയിട്ടുള്ളത് കൊണ്ട് ആ മാനിനെ ആരും തൊടുകയില്ല. അതിൻ്റെ ഉടമസ്ഥൻ ആര് എന്നുള്ളതാണ് മാനിനുള്ള സുരക്ഷിതത്വം. ദൈവമക്കളെ, നമുക്കും അങ്ങനെ ഒരു ലേബൽ ഉണ്ടായിരിക്കണം. ഞാൻ ദൈവത്തിൻ്റെ വക എന്നുള്ളൊരു ലേബൽ, ഞാൻ ക്രിസ്തുവിൻ്റെ സ്വന്തമെന്നുള്ള ലേബൽ, ക്രിസ്തു തൻ്റെ തിരക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ ക്രിസ്തുവിൻ്റെ ഒരു ദാസൻ അല്ലെങ്കിൽ ദാസി എന്നുള്ള ലേബൽ. ദൈവത്തിന് സ്തോത്രം. ആ ക്രിസ്തുവിൻ്റെ തിരക്തത്തിൻ്റെ മുദ്ര നമ്മുടെ മേലുണ്ടെങ്കിൽ ഒരു ശക്തിയായി നാം ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഒരു സൈന്യവിൻ്റെ നേരെ പാളയിറങ്ങിയാലും എൻ്റെ ഹൃദയം നിർഭയമായിരിക്കും, യുദ്ധം നേരിട്ടാൽ ഞാൻ നിർഭയമായിരിക്കും. 27 സങ്കീർത്തന ആദ്യത്തെ വാക്യങ്ങൾ നമുക്ക് വായിച്ച് കേൾക്കാം. യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും?
യഹോവ
എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും?
എന്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ
എന്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ ഇടറി വീഴും.
എന്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എന്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ ഇടറി വീഴും. ഒരു സൈന്യമെന്റെ നേരെ പാളയം ഇറങ്ങിയാലും
എന്റെ
ഹൃദയം ഭയപ്പെടുകയില്ല.
എനിക്ക്
യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. സ്തോത്രം. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. ഒരു സൈന്യമെന്റെ നേരെ പാളയം ഇറങ്ങിയാലും എന്റെ ഹൃദയം ഭയപ്പെടുകയില്ല. ദൈവത്തിന് സ്തോത്രം. അതാണ് ഒരു ഭക്തന്റെ ഉറപ്പ്, ഒരു വിശ്വാസിയുടെ ഉറപ്പ്. ഞാൻ എൻ്റെയല്ല, ഞാൻ അത്യുന്നതനായ ദൈവത്തിൻ്റെ വകയാണ്. ഞാൻ എൻ്റെ സ്വന്തമല്ല, ഞാൻ എനിക്ക് വേണ്ടി ക്രൂസിൽ മരിച്ച് തൻ്റെ രക്തം കൊടുത്ത് എന്നെ വിലയ്ക്ക് വാങ്ങിയ ക്രിസ്തുവിൻ്റെ വകയാണ്. സ്തോത്രം. ഈ ഒരു ഉറപ്പ് നമുക്കുണ്ടായിരിക്കുക എന്നുള്ളത് തീർച്ചയായും നമ്മുടെ ആത്മീയ ജീവിതത്തിന് ശക്തി പകരുന്നതായിരിക്കും. സ്തോത്രം. ഞാൻ ക്രിസ്തുവിൻ്റെ വക, ഞാൻ ക്രിസ്തുവിൻ്റെ സ്വന്തം. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അതെന്തൊരു ധൈര്യമാണത്. ഞാൻ ക്രിസ്തുവിൻ്റെ സ്വന്തം. എനിക്ക് എൻ്റെ സ്വന്തം അഭിപ്രായമില്ല, എനിക്കെൻ്റെ സ്വന്തം ശരിയില്ല, എനിക്ക് എൻ്റെ സ്വന്തം വഴിയില്ല, എനിക്കെൻ്റെ സ്വന്തം നീതിയില്ല. എല്ലാം ക്രിസ്തു, ക്രിസ്തുമയം. ഈയൊരു വ്യക്തമായ ബോധ്യം നമുക്കുണ്ടായിരിക്കണം. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഈ ലോകത്തിലെ സമ്പത്തുകൾ പിശാചിൻ്റെ കെണികളാണ്. അതിൽ നിന്ന് സ്വതന്ത്രരായവർ എത്രയോ ചുരുക്കം. അല്പമെങ്കിലും ആ വലയിൽ കുടുങ്ങിപ്പോയവർ രക്ഷപ്പെടുവാൻ എത്ര കഷ്ടപ്പെടുന്നു, പക്ഷേ അവർ കൂടുതൽ അതിൽ കുരുങ്ങിപ്പോകുന്നതേയുള്ളൂ. അവരെ നാശകരമായ മഹാമാരിയിൽ നിന്ന് വിടുവിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രമേ കഴിയുകയുള്ളൂ. കർത്താവായ യേശു ക്രിസ്തു ദുരാത്മാക്കളിൽ നിന്ന് നമ്മെ വിടുവിക്കും, സകല മഹാമാരിയിൽ നിന്ന് നമ്മെ വിടുവിക്കും. അമർത്യനായ ക്രിസ്തു മാനുഷിക രോഗങ്ങളിൽ നിന്ന് നമ്മെ വിടുവിക്കും. ലണ്ടനിൽ പ്ലേഗ് എന്ന മഹാവ്യാധി പടർന്നു കയറിയ ഒരു കാലമുണ്ടായിരുന്നു. അവിടെ താമസിച്ചിരുന്ന ക്രേവൻ പ്രഭു, ക്രേവൻ ബിൽഡിങ്സ് എന്ന് പറയുന്ന നഗരഭാഗത്താണ് പാർത്തിരുന്നത്. മഹാവ്യാധിയിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് അദ്ദേഹം സ്വന്തം ഗ്രാമത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു. അവിടെ പകർച്ചവ്യാധിയില്ല, അവിടെ രോഗബാധയ്ക്ക് സാധ്യതയില്ല. അതുകൊണ്ട് സ്വന്തം ഗ്രാമത്തിൽ പോയി താമസിക്കാമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. അദ്ദേഹത്തിൻ്റെ കുതിരവണ്ടിയും പരിചാരകരും വാതുക്കൽ വന്ന് പെട്ടികൾ വണ്ടിയിൽ കയറ്റി വെച്ചു. യാത്രയ്ക്കുള്ള എല്ലാ ഒരുക്കവുമായി അദ്ദേഹം തൊപ്പി തലയിൽ വെച്ചു, വടി കക്ഷത്തിൽ വെച്ചു, കൈയുറകളും ധരിച്ചുകൊണ്ട് ഹോളിലൂടെ നടക്കുമ്പോൾ തൻ്റെ നീഗ്രോ പരിചാരകൻ മറ്റ് പരിചാരകനോട് ഇപ്രകാരം പറയുന്നത് പ്രഭു കേട്ടു. നമ്മുടെ യജമാനൻ തൻ്റെ ദൈവം ഇവിടെ ഇല്ല, ഗ്രാമത്തിലാണ് എന്ന് വിചാരിച്ചുകൊണ്ടാണ് മഹാവ്യാധിയിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് പട്ടണം വിട്ടു പോകുന്നത്. ആ പാവം നീഗ്രോ തൻ്റെ ശുദ്ധ മനസ്സിലാണ് ഇപ്രകാരം പറഞ്ഞത്. ആ വാക്കുകൾ ക്രേവൻ പ്രഭുവിൻ്റെ ഹൃദയത്തെ സ്പർശിച്ചു. ഒരു നിമിഷം അദ്ദേഹം ചിന്തിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ദൈവം എല്ലായിടത്തും ജീവിക്കുന്നു, എന്നെ ഗ്രാമത്തിൽ എന്ന പോലെ പട്ടണത്തിലും പരിരക്ഷിക്കുവാൻ ദൈവത്തിന് കഴിയും, ഞാൻ ഇവിടെ തന്നെ താമസിക്കും. ആ നീഗ്രോയുടെ അജ്ഞാനം എനിക്ക് അതിശ്രേഷ്ഠമായൊരു പ്രസംഗമായിരുന്നു. ദൈവമേ, ഈ അവിശ്വാസത്തെ ക്ഷമിക്കണമേ. അതുകൊണ്ടാണല്ലോ ഞാൻ ഓടിപ്പോകാൻ തീരുമാനിച്ചത്. വണ്ടിയിൽ നിന്ന് കുതിരകളെ അഴിച്ചു മാറ്റുന്നതിനും പെട്ടികൾ തിരികെ വീട്ടിലെത്തിക്കുന്നതിനും അദ്ദേഹം കൽപ്പിച്ചു. അദ്ദേഹം ലണ്ടനിൽ തന്നെ പാർത്തു. രോഗബാധിതരായ ഏൽക്കാരെ വളരെ സഹായിച്ചു. ഒരിക്കലും ആ സാംക്രമിക രോഗം അദ്ദേഹത്തെ ബാധിച്ചതുമില്ല. ഈ കാര്യങ്ങൾ വൈറ്റ് ക്രോസിൻ്റെ സംഭവകഥകൾ എന്ന ഗ്രന്ഥത്തിൽ നിങ്ങൾക്ക് വായിക്കാം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ സംരക്ഷണം, പ്രൊട്ടക്ഷൻ. നാം ചിന്തിച്ചത് ഗ്യാരണ്ടീസ് ഓർ സെക്യൂരിറ്റി, ഡെലിവറൻസ് ഫ്രം ഹിഡൻ ഡേഞ്ചേഴ്സ്, മറഞ്ഞിരിക്കുന്ന അപകടങ്ങളിൽ നിന്നുള്ളതായ സംരക്ഷണം, വിടുതൽ, ഇമ്മ്യൂണിറ്റി ഫ്രം ഫെയ്ത്തൽ ഡിസീസസ്, ആപൽക്കരമായ രോഗങ്ങളിൽ നിന്നുള്ളതായ രോഗപ്രതിരോധ ശക്തി, ഷെൽട്ടർ ആൻഡ് റെഫ്യൂജ് ഇൻ ദി ഓൾമൈറ്റി ഗോഡ്സ് ടെൻഡർ പേഴ്സണൽ കെയർ. ദൈവത്തിന് സ്തോത്രം. ഷെൽട്ടർ ആൻഡ് റെഫ്യൂജ്, സങ്കേതവും അഭയവും, ഇൻ ദി ഓൾമൈറ്റി ഗോഡ്സ് ടെൻഡർ കെയർ, ദൈവത്തിൻ്റെ, സർവശക്തനായ ദൈവത്തിൻ്റെ വാത്സല്യത്തിൽ സംരക്ഷണം. ഒരു തള്ളപ്പക്ഷി അതിൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ്റെ കീഴിൽ ഒളിപ്പിക്കുന്നത് പോലെ അപകടങ്ങളിൽ നിന്ന് നമ്മെ അഭയം തന്ന് രക്ഷിക്കുന്ന ദൈവീക സ്നേഹം. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടുവന്ന സങ്കീർത്തനത്തിൻ്റെ 4-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, 4-ാം വാക്യം നമുക്ക് വായിക്കാം.
തൻ്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും, അവൻ്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും, അവൻ്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയുമാകുന്നു.
സ്തോത്രം. തൻ്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. ഞാൻ പറഞ്ഞല്ലോ, ഒരു തള്ളപ്പക്ഷി, പിടക്കോഴി അതിൻ്റെ കുഞ്ഞുങ്ങളെ ആ ചിറയിൻ്റെ ഉള്ളിൽ ഒതുക്കി ഒളിപ്പിക്കുന്നത് പോലെ, തൻ്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും, അവൻ്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും. ദൈവത്തിന് സ്തോത്രം. അവൻ്റെ സംരക്ഷണത്തിന് കീഴിൽ നമുക്ക് അഭയമുണ്ട്. സ്തോത്രം. അവിടെ നമുക്ക് രക്ഷാസങ്കേതമുണ്ട്. ശത്രുഭയം പിന്നെ നമ്മെ അലട്ടുകയില്ല. പൈശാചികൻ്റെ പ്രലോഭനങ്ങളിൽ നിന്നും പരീക്ഷകളിൽ നിന്നും രക്ഷപ്പെടുവാൻ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഭുജത്തിന് കീഴിൽ നാം ആശ്രയിച്ചാൽ മാത്രം മതി. നമ്മെ തകർക്കുവാനും തളർത്തുവാനും ദുഷ്ടനായ പൈശാചികൻ നിരന്തരം അധ്വാനിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആത്മവീര്യം കെടുത്തുവാനവൻ പരിശ്രമിക്കും. നമ്മുടെ വിശ്വാസത്തെ തളർത്തുവാനവൻ പരിശ്രമിക്കും. അപ്പോഴെല്ലാം ഓടിച്ചെന്ന് അഭയം പ്രാപിക്കാം. പരുന്ത് റാഞ്ചൻ വരുമ്പോൾ തള്ളക്കോഴിയുടെ ചെറിയനടിയിലേക്ക് കുഞ്ഞുകോഴികൾ ഓടിച്ചെന്ന് ഒളിക്കുന്നത് പോലെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കുരിശടിയിലേക്ക് നമുക്ക് പോയി അഭയം പ്രാപിക്കാം. അവിടെ ഷെൽറ്ററുണ്ട്, അവിടെ അഭയമുണ്ട്. ഷെൽറ്റർ ആൻഡ് റെഫ്യൂജ്, അവിടെ ആശ്രയവും അഭയവും ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഞാൻ കൂടുതലൊന്നും പഠിക്കണമെന്നില്ല, പഠിക്കേണ്ട എന്നല്ല, ഒരു അറിവ് നേടണമെന്നില്ല. അറിവുണ്ടെങ്കിൽ നല്ലത് തന്നെ, കൊള്ളാം, പക്ഷെ വേണമെന്നില്ല. ആകെ ഒരു എളിയ അനുഭവം നമുക്ക് വേണം, ഒരു ചെറിയ അനുഭവം. ഏതൊരവസ്ഥയിലും ക്രിസ്തുവിൽ ആശ്രയിക്കുന്ന ഒരു ഹൃദയം നമുക്ക് വേണം. എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും എൻ്റെ രക്ഷകനും എന്നുള്ളതായ ഉറപ്പ് നമുക്ക് വേണം. 18-ാം സങ്കീർത്തനം തുടങ്ങുമ്പോൾ സങ്കീർത്തനക്കാരൻ പാടുന്നു, 18-ാം സങ്കീർത്തനം 1-ാം വാക്യം മുതൽ,
എന്റെ
ബലമായ യഹോവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു,
യഹോവ എന്റെ ശൈലവും എന്റെ കോട്ടയും എന്റെ രക്ഷകനും.
യഹോവ എന്റെ ശൈലം, ശൈലം പർവ്വതം. യഹോവ എന്റെ ശൈലവും എന്റെ കോട്ടയും എന്റെ രക്ഷകനും,
എന്റെ ദൈവവും
എന്റെ ദൈവവും,
ഞാൻ ശരണമാക്കുന്ന എന്റെ പാറയും,
ഞാൻ ശരണമാക്കുന്ന എന്റെ പാറയും,
എന്റെ പരിചയും
എന്റെ പരിചയും,
എന്റെ രക്ഷയായ കൊമ്പും
എന്റെ രക്ഷയായ കൊമ്പും,
എന്റെ ഗോപുരവുമാകുന്നു,
എന്റെ ഗോപുരവുമാകുന്നു. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. എത്ര ധൈര്യമായിട്ടാണ് സംഘത്തിൻ്റെ പറയുന്നത്. യുദ്ധങ്ങൾ ജയിച്ച് ദാവീദ് ജയാളിയായി മടങ്ങി വന്ന് ദൈവത്തെ സ്തുതിക്കുകയാണ്. സകല ശത്രുക്കളുടെയും കയ്യിൽ നിന്നും ശൗലിൻ്റെ കയ്യിൽ നിന്നും വിടുവിച്ചതിനോർത്ത് നന്ദി ഹൃദയത്തോടെ ദാവീദ് പാടുകയാണ്. എൻ്റെ ബലമായ യഹോവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, യഹോവ എൻ്റെ ശൈലവും എൻ്റെ കോട്ടയും എൻ്റെ രക്ഷകനും, എൻ്റെ ദൈവവും ഞാൻ ശരണമാക്കുന്ന എൻ്റെ പാറയും, എൻ്റെ പരിചയം എൻ്റെ രക്ഷയായ കൊമ്പും എൻ്റെ ഗോപുരവുമാകുന്നു. 2-ാം വാക്യം,
സ്തുതനായ യഹോവയെ ഞാൻ വിളിച്ചപേക്ഷിക്കുകയും എന്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷപ്രാപിക്കുകയും ചെയ്യും.
ശത്രുക്കളുണ്ട്, എന്നെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ശത്രുക്കളുണ്ട്. പൈശാചിക സേനകൾ ചുറ്റും നിന്ന് എന്നെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്റെ കർത്താവേ, സ്തുത്യനായ യഹോവയെ ഞാൻ വിളിച്ചപേക്ഷിക്കുകയും സ്തുതിക്കപ്പെടേണ്ടവനായ വാഴ്ത്തി പുകഴ്ത്തേണ്ടവനായ യഹോവയെ ഞാൻ വിളിച്ചപേക്ഷിക്കുകയും എന്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷപ്രാപിക്കുകയും ചെയ്യും. 4-ാം വാക്യം,
മരണവാശങ്ങൾ എന്നെ ചുറ്റി,
മരണത്തിന്റെ കയറുകൾ എന്നെ ചുറ്റി,
അഗാധ പ്രവാഹങ്ങൾ എന്നെ ഭ്രമിപ്പിച്ചു,
അഗാധ പ്രവാഹങ്ങൾ എന്നെ ഭ്രമിപ്പിച്ചു,
പാതാളവാശങ്ങൾ എന്നെ വളഞ്ഞു,
പാതാളത്തിന്റെ കയറുകൾ എന്നെ വളഞ്ഞു,
മരണത്തിന്റെ കണികളും എന്നെ തുടർന്ന് പിടിച്ചു,
മരണത്തിന്റെ കണികളും എന്നെ തുടർന്ന് പിടിച്ചു.
എന്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു.
എന്റെ കഷ്ടതയിൽ വേറെ എനിക്ക് പോകുമ്പഴിയില്ല. കഷ്ടതയാണ് ദുഷ്ട സൈന്യം ചുറ്റി നിൽക്കുന്നു, ഭീകരന്മാരെന്നെ വേട്ടയാടുന്നു. എൻ്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, എന്റെ ദൈവത്തോട് നിലവിളിച്ചു.
അവൻ തന്റെ മന്ദിരത്തിൽ നിന്ന് എന്റെ അപേക്ഷ കേട്ടു.
അയ്യോ, എന്റെ ദൈവത്തിന് സ്തോത്രം. അവൻ തന്റെ മന്ദിരത്തിൽ നിന്ന് എന്റെ അപേക്ഷ കേട്ടു.
തിരുമുമ്പിൽ ഞാൻ കഴിച്ച പ്രാർത്ഥന അവന്റെ ചെവിയിലെത്തി.
സ്തോത്രം. ഓ ജീവനുള്ള ദൈവം, പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം, സംഗീതക്കാരനൊരു ഉറപ്പാണ്. പിന്നീട് തുടർന്ന് സംഗീതക്കാരൻ പറയും, ദൈവത്തിന് സ്തോത്രം. 28 വാക്യത്തിൽ നാം കാണുന്നു, നീ എന്റെ ദീപത്തെ കത്തിക്കും. ദൈവത്തിന് സ്തോത്രം. 28 വാക്യം,
നീ എന്റെ ദീപത്തെ
കത്തിക്കും.
എന്റെ
ദൈവമായ യഹോവ എന്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞുചെല്ലും.
എന്റെ ദൈവത്താൽ ഞാൻ മതിൽ
ചാടിക്കടക്കും. ഹാലലൂയ, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞുചെല്ലും. എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. സ്തോത്രം. നീ എന്റെ ദൈവത്തെ കത്തിക്കും. എന്റെ ദൈവമായ യഹോവ എന്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. ദൈവത്തിന് സ്തോത്രം. ജീവനുള്ള ദൈവം നമുക്ക് പ്രൊട്ടക്ഷൻ തരുന്നു. ദൈവം നമുക്ക് ഗ്യാരണ്ടി തരുന്നു, ഉറപ്പ് തരുന്നു. സ്തോത്രം. ദൈവം നമുക്ക് സംരക്ഷണം തരുന്നു. ദൈവത്തിൻ്റെ കൃപ നമ്മെ വലയം ചെയ്യുന്നു. പരിശുദ്ധാത്മാവിൻ്റെ കൃപ നമ്മിൽ അധിവസിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മിൽ പരിലസിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ നാം നിറഞ്ഞ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന് സ്തോത്രം. സംഗീതക്കാരൻ പറയുന്നു, തൻ്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. അവൻ്റെ ചെറിയ കീഴിൽ നീ ശരണം പ്രാപിക്കും. അവൻ്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകുകയുമാകുന്നു. ആ ഒരു വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക, അവൻ്റെ വിശ്വസ്തത. സ്തോത്രം. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്, വാക്ക് പറഞ്ഞാൽ മാറാത്തവനാണ്. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് അവൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കയ്യിൽ നിന്ന് അവയെ പിടിച്ചു കയറിപ്പാൻ ആർക്കും കഴിയുകയില്ല എന്ന് അവിടുന്ന് തിരുവായ്മൊഴിഞ്ഞ് സംസാരിച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഓ ജീവനുള്ള ദൈവം വിശ്വസ്തനാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മറക്കരുത്. നിങ്ങൾ ആരോടാണ് ഒരു വാക്ക് പറഞ്ഞത്? മറക്കരുത്. നിങ്ങളോട് ആരാണ് ഒരു വാക്ക് പറഞ്ഞത്? മറക്കരുത്. നിങ്ങൾ ആരോടാണ് കർത്താവേ ഇന്നു മുതൽ ഞാൻ പുതിയ മനുഷ്യനായി ജീവിക്കുമെന്ന് വാക്ക് പറഞ്ഞത്? കർത്താവേ ഇന്നു മുതൽ ഞാൻ നിൻ്റെ വകയെന്ന് നിങ്ങൾ ആരോടാണ് വാക്ക് പറഞ്ഞത്? അവൻ സർവ്വല്ലഭനാണ്, അവൻ വിശ്വസ്തനാണ്, അവൻ പരിചയം പലകയുമായി സംരക്ഷിക്കാൻ ശക്തനാണ്, അതിന് മനസ്സിലുള്ളവനാണ്. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. അവൻ്റെ പരിചയം പലകയും നിനക്ക് സംരക്ഷണമായിരിക്കും. അവൻ വിശ്വസ്തനാണ്. അവൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കിയാൽ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിയുള്ളവനാകുന്നു എന്ന് എബ്രായ ലേഖനകർത്താവ് പറയുന്നു. താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കിയാൽ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിയുള്ളവനാകുന്നു. എബ്രായ ലേഖനം 2 അവസാന വാക്യം, താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കിയാൽ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവനാകുന്നു. സ്തോത്രം. എബ്രായ ലേഖനം 2 അവസാന വാക്യം,
താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കിയാൽ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവനാകുന്നു.
താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കിയാൽ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവനാകുന്നു. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. സഹായിപ്പാൻ കഴിവുള്ളവൻ. പരീക്ഷ അനുഭവിക്കുമ്പോൾ നമ്മെ കൈവിട്ടു പോകുന്നവനല്ല, നമ്മെ മാറിപ്പോകുന്നവനല്ല. താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവനാണ്. ദൈവത്തിന് സ്തോത്രം. ഇബ്രായ ലേഖനത്തിൽ തന്നെ നമുക്ക് വായിക്കാം, അവൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപം ഒഴികെ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെടുന്നത്രേ നമുക്കുള്ളത്. ദൈവത്തിന് സ്തോത്രം. ഇബ്രായ ലേഖനം 4:15 വാക്യം വായിക്കാം,
നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല.
നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല.
പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്.
പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെടുന്നത്രേ നമുക്കുള്ളത്.
അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക.
സ്തോത്രം സ്തോത്രം സ്തോത്രം. ധൈര്യത്തോടെ നമുക്ക് ചെല്ലാം. ഒട്ടും പേടിക്കേണ്ട, അധൈര്യപ്പെട്ട് മാറി നിൽക്കേണ്ട. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാവമൊഴികെ സകലത്തിൽ നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെടുന്നത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിനടുത്ത് ചെല്ലുക. സ്തോത്രം. ഇബ്രായ ലേഖനം പിന്നെയും തുടർന്ന് പറയുന്നു, 7:26 നമുക്ക് വായിക്കാം. ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടിയത്. പവിത്രൻ,
നിർദോഷൻ,
നിർമ്മലൻ,
പാപികളോട്
വേർവിട്ടവൻ,
സ്വർഗത്തേക്കാൾ
ഉന്നതനായി തീർന്നവൻ. ഹാലലൂയ, ഹാലലൂയ. ഓ പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേർവിട്ടവൻ, സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നവൻ, അത്യുന്നതനായ ഈ ക്രിസ്തുനാഥൻ്റെ സ്വന്തം പ്രിയപ്പെട്ടവരാണ് നാം എന്ന് നാം മറക്കരുത്. ദൈവത്തിന് സ്തോത്രം. അവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരാണ് നാം എന്ന് ഒരിക്കലും മറക്കരുത്. പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേർവിട്ടവൻ, സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നവൻ. സ്തോത്രം. ഇങ്ങനെയുള്ള മഹാപുരുഷനല്ലോ നമുക്ക് വേണ്ടിയത്. സ്തോത്രം. നമ്മുടെ ബലഹീനതകളിൽ അവൻ സഹതാപം കാണിക്കുന്നവനാണ്. അവൻ വേട്ടക്കാരൻ്റെ കണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്ന് വിടുവിക്കുമെന്ന് മാത്രമല്ല, തൻ്റെ തൂവലുകളുണ്ട് അവൻ നിന്നെ മറയ്ക്കും, അവൻ്റെ ചെറിയ കീഴിൽ നീ ശരണം പ്രാപിക്കും. ദൈവത്തിന് സ്തോത്രം. അവൻ്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകുകയുമാകുന്നു. കർത്താവിന് സ്തോത്രം. അവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്, വാക്ക് പറഞ്ഞാൽ മാറാത്തവനാണ്. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് വിശ്വസിക്കാമോ ഈ നല്ലവനായ യേശുവിനെ? നിങ്ങൾക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ യേശുവിനെ നിങ്ങൾക്ക് വിശ്വസിക്കാമോ? നിങ്ങൾക്ക് വേണ്ടി കുറ്റമില്ലാത്ത രക്തം ചിന്തിയ യേശുവിനെ നിങ്ങൾക്ക് വിശ്വസിക്കാമോ? സ്തോത്രം. നിങ്ങളുടെ പാപം വഹിച്ച യേശുവിനെ നിങ്ങൾക്ക് വിശ്വസിക്കാമോ? നിങ്ങളുടെ പാപം മുഴുവൻ ക്രൂസിൽ വഹിച്ച് ഒഴിവാക്കി തന്ന നല്ലവനായ യേശുവിനെ നിങ്ങൾക്ക് വിശ്വസിക്കാമോ? കർത്താവിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഭാവനയിൽ ഒരു സംഭവകഥ വായിച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ പൈസയൊന്നുമില്ല, അവിടെ നില്ലാണ്. എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ കടമാണ്, നില്ലാണ്, പൈസയൊന്നുമില്ല. എന്നാൽ കർത്താവായ യേശുവിൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ എല്ലാം ഉണ്ട്, എല്ലാം. അവിടെ സമ്പത്തുണ്ട്, അവിടെ സ്വത്തുണ്ട്, അവിടെ വിശുദ്ധിയുണ്ട്, അവിടെ സ്നേഹമുണ്ട്, അവിടെ കരുണയുണ്ട്, അവിടെ പരോപകാര തൽപരതയുണ്ട്, അവിടെ താഴ്മയുണ്ട്, അവിടെ എളിമയുണ്ട്, അവിടെ ജീവിത വിശുദ്ധിയുണ്ട്, ഒരുപിടി സ്വത്തുണ്ട്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ അക്കൗണ്ട് മുഴുവൻ യേശുവിൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റി. യേശുവിൻ്റെ അക്കൗണ്ട് എൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റി. ദൈവത്തിന് സ്തോത്രം. എൻ്റെ അക്കൗണ്ട് യേശുവിൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. സ്തോത്രം. അങ്ങനെ എൻ്റെ അക്കൗണ്ടിലുണ്ടായിരുന്ന പാപങ്ങൾ, കൊള്ളരുതായ്മകൾ, അശുദ്ധി, അഹങ്കാരം, ദുർവ്യാഗ്രഹം, സ്വാർത്ഥത, സ്ഥാനമോഹം എല്ലാം അങ്ങോട്ട് കർത്താവിൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റി. അങ്ങനെ കർത്താവ് വലിയ കടക്കാരനായി തീർന്നു. ഇപ്പോൾ കർത്താവിൻ്റെ തലമേൽ ഈ പാപങ്ങളുടെ കൂമ്പാരമെല്ലാം കൂടി വന്നുകൂടി. ദൈവത്തിന് സ്തോത്രം. സ്വർഗത്തിലെ ദൈവം, ജീവനുള്ള ദൈവത്തിൻ്റെ കരുണയാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അക്കൗണ്ടിലുണ്ടായിരുന്ന വിശുദ്ധിയും സ്നേഹവും നൈർമല്യവും ലാളിത്യവും എളിമയും എല്ലാം എൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റി. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ യേശുവിൻ്റെ സ്വഭാവം, യേശുവിൻ്റെ അക്കൗണ്ടിൽ എൻ്റെ പാപങ്ങൾ. അതുകൊണ്ടാണ് സ്വർഗത്തിലെ നിത്യനായ ദൈവം നോക്കിയപ്പോൾ എൻ്റെ പാപം വഹിച്ച് യേശു കുരിശിന്മേൽ കിടക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പിതാവ് പാപത്തിലേക്ക് നോക്കാൻ നിർവാഹമില്ലാതെ മുഖം മറച്ചു കളഞ്ഞു. സ്തോത്രം. പാപത്തിലേക്ക് നോക്കാൻ പിതാവിനും മനസ്സില്ല. സ്തോത്രം. പിതാവ് പരിശുദ്ധന്മാരിൽ പരിശുദ്ധനാണല്ലോ, നിത്യപരിശുദ്ധനാണല്ലോ, നിത്യതേജോമയനാണല്ലോ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശിരസിന്മേൽ എൻ്റെ പാപം മുഴുവൻ വഹിച്ചു കിടക്കുന്നത് കണ്ട് പിതാവ് കൈവിട്ടു. അതുകൊണ്ടാണ് കുരിശിന്മേൽ കിടന്നുകൊണ്ട് എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് കർത്താവ് നിലവിളിച്ചത്. ദൈവത്തിന് സ്തോത്രം. സ്തോത്രം. എൻ്റെ പാപം മൂലം യേശു കൈവിടപ്പെട്ടവനായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. എന്നെ സ്വീകരിപ്പാൻ യേശു കൈവിടപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ഇത് നിങ്ങൾ വിശ്വസിക്കുക. ഇത് മാത്രം മതി, വേറൊന്നും വേണ്ട. ഇത് വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി, നിത്യജീവൻ ഉറപ്പാണ്. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വിമോചനം ലഭിച്ചു എന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ മാത്രം മതി, നിത്യജീവൻ നിങ്ങൾക്ക് ഉറപ്പായി കിട്ടും. കർത്താവിന് സ്തോത്രം. നിത്യസ്വർഗത്തിൻ്റെ അവകാശം നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ അനുഗ്രഹീതരായി തീരും. നിങ്ങൾ ഭാഗ്യശാലികളായി തീരും. എൻ്റെ കർത്താവിന് സ്തോത്രം. അവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. മറക്കരുത്, ഒരിക്കലും മറക്കരുത്. വാഗ്ദത്തങ്ങൾ വീണ്ടും വീണ്ടും ഓർത്തുകൊള്ളണം. ദൈവത്തിന് സ്തോത്രം. ഈ തിരുവചനത്തിലെ വാഗ്ദത്തങ്ങളെ നിങ്ങൾ മുറുകെ പിടിച്ചുകൊള്ളണം. കർത്താവിന് സ്തോത്രം. തൻ്റെ തോലുകൾ കൊണ്ട് എന്നെ അവൻ മറയ്ക്കും. അവൻ്റെ ചെറിയ കീഴിൽ ഞാൻ ശരണം പ്രാപിക്കും. ഇത് നിങ്ങൾ ഓർത്തുകൊണ്ട് അവൻ്റെ വിശ്വസ്തത എനിക്ക് പരിചയം പലകയുമാകുന്നു എന്ന് ഉറച്ചുകൊണ്ട് നിങ്ങൾ കർത്താവിൽ ആശ്രയിക്കുക. കർത്താവിനെ മുറുകെ പിടിക്കുക. കർത്താവിനെ വിളിച്ചപേക്ഷിക്കുക. കർത്താവിൻ്റെ തിരുരക്തത്തിൽ ആശ്രയിക്കുക. ആ തിരുരക്തം സകല പാപക്കറകളും കഴുകും. കർത്താവിന് സ്തോത്രം. ഒരു പുതിയ ജീവിതം നിങ്ങൾക്ക് തരും. പുതിയ വിശ്വാസം, പുതിയ വിശുദ്ധി, പുതിയ സ്നേഹം, പുതിയ കാരുണ്യം, പുതിയ ലാളിത്യം, പുതിയ എളിമ, എല്ലാം ക്രിസ്തുവിന് സ്വഭാവങ്ങൾ. അതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നിങ്ങൾ ഭാഗ്യശാലികളായി തീരും. കർത്താവിന് സ്തോത്രം. കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഇത്രയും കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങളുടെ അരികത്ത് യേശു വന്നിട്ടുണ്ടോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ യേശു നിങ്ങൾക്ക് പരിചയം പലകയുമായി അടുക്കളിലെത്തിയിരിക്കും? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ യേശു നിങ്ങളെ ജയിപ്പിക്കാൻ അരികത്തേക്ക് വന്നിരിക്കും? നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടോ? നിങ്ങളുടെ പാവക്കറകളെല്ലാം യേശു വഹിച്ചു എന്ന് വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടോ? കർത്താവിന് സ്തോത്രം. നിങ്ങളുടെ പാവക്കറകളെല്ലാം കഴുകാൻ യേശുവിൻ്റെ തിരുവിലാവിലെ തിരക്തം ഒഴുക്കിയെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ ധ്യാനിക്കുക. കുരിശൻ ചുവട്ടിലേക്ക് എത്തിയിരിക്കുന്നു. കർത്താവിന് സ്തോത്രം. കുരിശൻ ചുവട്ടിലേക്ക് നിങ്ങൾ ഇപ്പോൾ വന്നിരിക്കുകയാണ്. ക്രൂശിൽ കൂടി ഒലിച്ചിറങ്ങുന്ന ആ തിരക്തം നിങ്ങളുടെ മേൽ ഇറ്റിറ്റ് വന്ന് വീഴുകയാണ്. നിങ്ങൾ അപ്പോൾ കുളിർമ അനുഭവിക്കുകയാണ്, ആശ്വാസം അനുഭവിക്കുകയാണ്, രോഗസൗഖ്യം അനുഭവിക്കുകയാണ്, പൈശാചിക ബാധകൾ മാറുകയാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തത്താൽ അത്ഭുതകരമായ അനുഭവം പ്രാപിച്ചു കഴിയുമ്പോൾ അപ്പോഴാണ് ഇത് കേൾക്കുന്നു, യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു എന്ന്. കുരിശിൽ നിന്ന് അവനിറങ്ങി ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. എൻ്റെ കർത്താവ് പറയുന്നു, മക്കളെ, ഞാൻ വീണ്ടും വരും. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളിരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. യേശു വീണ്ടും വരും. കർത്താവിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഈ കോവിഡ് ബാധയിൽ, ഈ വലിയ മഹാമാരിയിൽ വലഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഓർത്തുകൊള്ളണം, കർത്താവ് വരാറായി. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് സമീപസ്ഥമായി. നിങ്ങൾ വിശ്വാസികളായി കർത്താവിൻ്റെ വരവിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങുക. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. കർത്താവിന് സ്തോത്രം. ഞാൻ ഓർക്കുകയാണ്, ഞാനൊരു ഭാഗ്യശാലിയാണെന്ന്. കർത്താവിൻ്റെ വചനം വിശ്വസിക്കാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു. കർത്താവിൻ്റെ വചനം വായിക്കാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു. കർത്താവിൻ്റെ വചനം കേൾക്കാനുള്ള കൃപ എനിക്ക് ലഭിച്ചു. ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹീതരായ ദൈവദാസന്മാരുടെ നാവിൽ കൂടി തിരുവചനം ഞാൻ കേട്ടു. കർത്താവിന് സ്തോത്രം. ജീവനുള്ള ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി ഞാൻ സ്വീകരിച്ചു. ഞാൻ മാനസാന്തരപ്പെട്ടു. എനിക്ക് വീണ്ടും തന്നെ അനുഭവിക്കാൻ കർത്താവ് കൃപ തന്നു. മഹാഭാഗ്യം. വീണ്ടും ജനിച്ച ഒരു അനുഭവത്തിലേക്ക് കർത്താവിനെ നടത്തി. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഞാൻ വീണ്ടും പറയട്ടെ, ഞാൻ തികഞ്ഞവനായിട്ടൊന്നുമില്ല. ഞാൻ ഒട്ടും തികഞ്ഞവനായിട്ടില്ല. എനിക്ക് നല്ലപോലെ അറിയാം, ഞാൻ പാപിയായ ഒരു മനുഷ്യനാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിൽ നിന്ന് എത്രയോ മൈലുകൾ അകലെയാണ് ഞാൻ നിൽക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. എങ്കിലും ഒന്നെനിക്കറിയാം, ക്രിസ്തുവിൻ്റെ ആ കുരിശിൻ്റെ പാതയിൽ നടക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിനെ എൻ്റെ സ്വന്തം കർത്താവിൻ്റെ രക്ഷിതാവുമായി സ്വീകരിപ്പാൻ ഭാഗ്യം ലഭിച്ചു. ഞാൻ യേശുവിൻ്റെ വകയാണെന്നുള്ള ഉറപ്പ് എനിക്ക് ലഭിച്ചു. യേശുവിൻ്റെ തിരുവചനത്തിലെ വാഗ്ദത്തങ്ങൾ എല്ലാം വിശ്വസിക്കാൻ കർത്താവ് കൃപ തന്നു. കർത്താവിന് സ്തോത്രം. എൻ്റെ സഹോദരി സഹോദരന്മാരോട് ഞാൻ വളരെ വിനയപൂർവ്വം അപേക്ഷിക്കട്ടെ, നിങ്ങൾ യേശുവിനെ കൈക്കൊള്ളണം, നിങ്ങൾ യേശുവിനെ സ്വീകരിക്കണം, നിങ്ങൾ യേശുവിനായി ജീവിതം സമർപ്പിക്കണം, നിങ്ങളുടെ ഭാവി യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കണം, യേശുവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങണം. ദൈവത്തിന് സ്തോത്രം. അവൻ പോയതുപോലെ വീണ്ടും വരും. അവൻ വരുമ്പോൾ വിശുദ്ധന്മാരെ ചേർക്കാനായിട്ടാണ് അവൻ വരുന്നത്. പാപികളെ വീണ്ടെടുക്കാൻ അവൻ ഒന്നാമത് വന്നു. ദൈവത്തിന് സ്തോത്രം. പാപികളെ ശുദ്ധരാക്കാൻ അവൻ ഒന്നാമത് വന്നു. രണ്ടാമത്തെ വരവ് വിശുദ്ധന്മാരെ ചേർക്കാനാണ്. കർത്താവിന് സ്തോത്രം. ഒരു വിശുദ്ധനായി നിൽക്കുക, ഒരു ശുദ്ധിമതിയായി നിൽക്കുക. എൻ്റെ ദൈവത്തിന് സ്തോത്രം. നാനാദേശങ്ങളിരുന്ന് ഈ വചനം കേൾക്കുന്ന എൻ്റെ ബഹുമാന്യ സഹോദരി സഹോദരന്മാരോട് എനിക്ക് അപേക്ഷിക്കാനുള്ളത് മാത്രമാണ്, നിങ്ങൾ വിശുദ്ധരായി തീരുക. കർത്താവിന് സ്തോത്രം. മറ്റെല്ലാം മറക്കുക. ദൈവത്തിന് സ്തോത്രം. ഒന്നേ ഒന്ന് മാത്രം, എന്തെല്ലാം പാപമെന്നെങ്കിലും തെറ്റുപറ്റി എന്ന് സമ്മതിച്ചുകൊണ്ട് ദൈവസേനയിൽ വിനയപ്പെട്ടാൽ ദൈവത്തിന് സ്തോത്രം. കർത്താവ് പാപങ്ങളെല്ലാം ക്ഷമിച്ചു തരും. കർത്താവ് നിങ്ങൾക്ക് ഒരു പുതിയ ജീവിതം തരും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന് സ്തോത്രം. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ പാദം ചുംബിച്ചുകൊണ്ട് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഭയത്തോടുകൂടി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നത് യുക്തവും ന്യായവുമാകുന്നു. ഹല്ലേലൂയ 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 ഹല്ല